ഓം ശാന്തി. 1/9/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ദേഹസഹിതം എല്ലാത്തിന്റെയും ഓർമ്മ മറന്ന് ബാബ എന്താണോ ഏതുപോലെയാണോ അത് യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞ് സ്വയത്തെ ബിന്ദുവാണെന്ന് മനസ്സിലാക്കി ബിന്ദുരൂപത്തിലൂടെ ബാബയെ ഓർമ്മിക്കൂ. ചോദ്യം: ഏത് ജ്ഞാനം ഈ സമയത്ത് ബാബയിലൂടെ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നു? അത് വേറെ ആർക്കും നൽകാൻ സാധിക്കില്ല. ഉത്തരം: നിങ്ങൾ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് വസിച്ചുകൊണ്ടും ഗൃഹസ്ഥ വ്യവഹാരത്തെ സംരക്ഷിച്ചുകൊണ്ടും പവിത്രമായിരിക്കൂ. ഈ ജ്ഞാനം ഇപ്പോൾ ഈ സമയത്ത് ബാബ നമ്മൾക്ക് നൽകുകയാണ്. വേറെ ആർക്കും ഈ ജ്ഞാനം നൽകാൻ സാധിക്കില്ല. നിങ്ങൾ ദാനം ചെയ്യേണ്ടത് 5 വികാരങ്ങളെയാണ്. എന്നാൽ ഇതിൽ മുഖ്യമായത് കാമമാണ്. ഇതിന്റെ മേൽ പരിപൂർണമായും വിജയം പ്രാപിക്കണം. സർവശക്തിവാനായ ബാബയുടെ ഓർമ്മയും ശ്രീമത്ത് പാലിക്കുന്നതിലൂടെയുമാണ് ശക്തി ലഭിക്കുന്നത്. ഗീതം: ദുഃഖികളോട് ദയ കാണിക്കൂ. ഓം ശാന്തി. ആ അച്ഛൻ തന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ആരാണ് ഈ അച്ഛൻ? ഇത് കുട്ടികൾക്കറിയാം ആരുടെ സന്മുഖത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയോഗം പരിധിയില്ലാത്ത അച്ഛന്റെ നേർക്കാണ്. ബുദ്ധിയുടെ യോഗം ഇപ്പോൾ പരിധിയുള്ള അച്ഛനിൽ നിന്നും മുറിക്കണം. മുഴുവൻ ലോകത്തിലും ആരെല്ലാം മിത്ര സംബന്ധികളുണ്ടോ ഈ ദേഹത്തെയും ലോകത്തെയും എല്ലാം മറക്കണം. ഇത് ബാബയുടെ നിർദ്ദേശമാണ് ലഭിക്കുന്നത്. ബാബ കുട്ടികളെ ഒരിക്കലും മറക്കുന്നില്ല. ബാബ പറയുകയാണ്, ഭക്തിമാർഗത്തിൽ നിങ്ങൾ ഭക്തരെ ഞാൻ സംരക്ഷിച്ചുകൊണ്ടേ വന്നു. പക്ഷേ ഡ്രാമ അനുസരിച്ച് നിങ്ങൾ കുട്ടികൾ മറക്കണം. മറവിപ്പിച്ചത് മായയാണ്. നമ്മൾ ആത്മാക്കളാണ്. ഇതും രാവണൻ മറവിപ്പിക്കുന്നു, ദേഹാഭിമാനിയാക്കി മാറ്റുന്നു. ഇത് നിങ്ങൾ കുട്ടികളുടെ പാർട്ടാണ്. അവിടെ നിങ്ങൾ കേവലം ബാബയെ മാത്രമല്ല മറക്കുന്നത്, മറിച്ച് ബാബ എന്താണോ എങ്ങനെയാണോ ആ ബാബയുടെ ഓർമ്മയും സുഖം കൊടുക്കുന്ന ജ്ഞാനവും മറക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ബാബ കൽപ്പകൽപ്പം വരികയാണ്. ബാബ എങ്ങനെയാണ്? ഇതും ബുദ്ധിയിൽ ധാരണ ചെയ്യണം. മനുഷ്യർ ശിവലിംഗത്തിന്റെ വലിയ ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റെല്ലാവരുടെയും ചിത്രങ്ങളൊക്കെ ശരിയാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കരന്റെ ചിത്രവും ശരിയാണ്. ക്ഷേത്രങ്ങളിൽ പൂജിക്കാറുണ്ട്. പക്ഷേ പരംപിത പരമാത്മാവിന്റെ നാമം, രൂപം, ദേശം, കാലം എന്താണോ അത് മറക്കുന്നു, ചിത്രവും മറക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു, ആത്മാവ് ബിന്ദുരൂപമാണ്, നക്ഷത്രം പോലെ ബിന്ദുവാണ്, ഭൃഗുടി മധ്യത്തിൽ വസിക്കുന്നു. നിങ്ങൾക്കറിയാം നമ്മൾ ആത്മാവാണ്. ശരീരത്തിൽ ഭൃഗുടി മധ്യത്തിലാണ് ആത്മാവിന്റെ സ്ഥാനം. ഇത് എല്ലാവരും അംഗീകരിക്കുന്നു. വളരെ സൂക്ഷ്മ ബിന്ദു പോലെയാണ്. ഇതും അറിയാം. പരമപിത പരമാത്മാവും ബിന്ദുരൂപമാണ്. ബാബ സ്വയം വന്ന് മനസ്സിലാക്കി തരികയാണ്, ഞാനും ബിന്ദുവാകുന്നു. പക്ഷേ മനുഷ്യർ വളരെ വലിയ രൂപം, ജ്യോതിർലിംഗമുണ്ടാക്കി വെച്ചു. എങ്ങനെയാണോ ബുദ്ധന്റെ വലിയ രൂപങ്ങൾ ഉണ്ടാക്കിയത് അതുപോലെ, പാണ്ഡവരുടെ ശരീരവും ഭക്തിമാർഗത്തിൽ വളരെ വലുതുണ്ടാക്കുന്നു. ഭക്തിമാർഗത്തിലെല്ലാം വളരെ വലിയ ചിത്രങ്ങളാണ്. ജ്ഞാനമാർഗത്തിൽ എല്ലാം ചെറിയ ചിത്രങ്ങളാണ്. പരമാത്മാവ് പറയുകയാണ്, ഞാനും ബിന്ദുവാണ്. പലയിടത്തും വലിയ ചിത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇല്ല എങ്കിൽ ബിന്ദുവിനെ എങ്ങനെ പൂജിക്കാൻ സാധിക്കും? പൂജ വലിയ സാധനങ്ങൾക്കാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ബിന്ദുരൂപത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. ഈ കാര്യത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ കുട്ടികളും ആദ്യം ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എപ്പോഴാണോ പരിപക്വ അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സിലാക്കും ഇത് യഥാർത്ഥ കാര്യമാണ്. അഥവാ ആദ്യം മുതൽ ബാബ മനസ്സിലാക്കി തന്നിരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം ബിന്ദു എന്ന് പറയുന്ന സാധനമില്ല, നമ്മൾ അംഗീകരിക്കില്ല. പരമ്പരയായി ശിവലിംഗം എന്നാണ് പറയുന്നത്. പിന്നെ ഇതെന്താണ്? ബാബ മനസ്സിലാക്കി തരികയാണ്, അത് തെറ്റാണ്. ഞാൻ നിങ്ങളുടെ പിതാവാണ്, ഞാൻ ബിന്ദുവാണ്, നിങ്ങളുടെയും ബിന്ദു രൂപമാണ്. പക്ഷെ പൂജയ്ക്ക് വേണ്ടി വലിയ ശിവലിംഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആത്മാക്കളുടെ രൂപവും സാളിഗ്രാമത്തിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആത്മാവ് ഇത്രയും വലുതല്ല. ആത്മാവിനെ കാണാൻ പോലും വളരെ പ്രയാസമാണ്. ഇത് മനസ്സിലാക്കാൻ വളരെ ഗൂഹ്യമായ കാര്യമാണ്. ആത്മാവും ബിന്ദുരൂപമാണ്. ഈ ചെറിയ ആത്മാവിൽ 84 ജന്മത്തിന്റെ പാർട്ടാണ്. ഒരു സെക്കൻഡ് പോലെയല്ല അടുത്തത്. 84 ജന്മത്തിന്റെ പാർട്ട് മുഴുവനും ഒരു ചെറിയ ആത്മാവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. മുഴുവൻ പാർട്ടും ബിന്ദുവിലാണ് അടങ്ങിയിരിക്കുന്നത്. നാടകം അഭിനയിക്കുന്നവരുടെ ബുദ്ധിയിലും മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടില്ലേ? അത് ചെറിയ പാർട്ടാണ്. ഈ 84 ജന്മത്തിന്റെ പാർട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കണം. പിന്നെ മനസ്സിലാക്കി കൊടുക്കാൻ നല്ല യുക്തിയും വേണം. ഇത്രയും ചെറിയ ബിന്ദുവാണ്, എത്ര ചെറുതാണ്, എത്ര ശക്തിവാനാണ്. അവരെ പരമപിത പരമാത്മാവെന്ന് പറയുന്നു. നിങ്ങൾ പരമാത്മാവുമായി യോഗം വെക്കുന്നതിലൂടെ മാസ്റ്റർ സർവശക്തിവാനായി മാറുന്നു. മായയുടെ മേൽ വിജയം പ്രാപിച്ച് അചഞ്ചലവും അഖണ്ഡവും സുഖശാന്തിമയവുമായ രാജ്യം ഭരിക്കാം. എത്ര മനസ്സിലാക്കേണ്ട കാര്യമാണ്! ഇത് പഠിപ്പാണ്, വളരെ സഹജവുമാണ്. ഇത് ബാബയ്ക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കൂ. ഒരു മനുഷ്യർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ഇത്രയും ചെറിയ സാധനം പക്ഷെ എത്ര വലിയ പേരാണ് വെച്ചിരിക്കുന്നത്! ജ്ഞാനത്തിന്റെ സാഗരൻ. നിങ്ങൾ പറയും, മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപനാണ്, ചൈതന്യമാണ്, സത്യമാണ്, അവിനാശിയാണ്. പറയാറുണ്ട്, വരുമെന്ന്. പക്ഷെ ആരുടെ ബുദ്ധിയിലും ഇതില്ല. ബാബ എന്താണ്? ഗുണം വളരെയധികം പാടാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ബാബയുടെ സന്മുഖത്താണ് ഇരിക്കുന്നത്. അറിഞ്ഞുകഴിഞ്ഞു, ആത്മാക്കൾ സന്മുഖത്ത് തന്നെയാണ്. എല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്. എത്ര ചെറിയ ബിന്ദുവാണ്! ചിന്തിക്കൂ. മൂലവദനത്തിന്റെ എന്ത് ചിത്രമാണോ നമ്മൾ ഉണ്ടാക്കുന്നത്, അതിൽ ബിന്ദുരൂപം കാണിക്കുന്നു. എങ്ങനെയാണോ നക്ഷത്രങ്ങൾ ആകാശതത്വത്തിന്റെ മുകളിൽ നിൽക്കുന്നത്, അതുപോലെ മഹാതത്വത്തിൽ നമ്മളും നക്ഷത്രം പോലെ തന്റെ തന്നെ സെക്ഷനിൽ ഇരിക്കുന്നു. വൃക്ഷം ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അവിടെ നിന്നാണ് ആത്മാക്കൾ വരുന്നത്. ശരീരം ധാരണ ചെയ്യുന്നു പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി. എങ്ങനെയാണോ നമ്പർ വാർ ആത്മാക്കൾ വരുന്നത്, ഇത് മുഴുവനും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഓരോ ധർമ്മത്തിന്റെയും സെക്ഷൻ വേറെയാണ്. ബാബ ഉദാഹരണത്തോടെ മനസ്സിലാക്കി തരികയാണ്. ആൽവൃക്ഷത്തിന്റെ ഉദാഹരണമാണ് മനസ്സിലാക്കി തരുന്നത്. ഹിന്ദി വളരെയധികം സ്ഥലങ്ങളിലും നടപ്പിലുണ്ട്. അതിനാൽ കുട്ടികൾ ഹിന്ദി ഭാഷയിലാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പരമപിത പരമാത്മാവ് പോലും ഹിന്ദി ഭാഷയിലാണ് മനസ്സിലാക്കി തരുന്നത്. ഇന്നത്തെ കാലത്ത് അവിടെയും ഇവിടെയുമൊക്കെ ഇതിന്റെ പ്രചാരം നടന്നു വരുന്നുണ്ട്. ഒരു ഭാഷ മാത്രമാകുക എന്നത് ബുദ്ധിമുട്ടാണ്. ചിലർ മനസ്സിലാക്കുന്നു, പരമപിത പരമാത്മാവിന് എല്ലാ ഭാഷയും അറിയുന്നുണ്ടാകും. പക്ഷെ അങ്ങനെയല്ല, അനേകാനേക ഭാഷകളാണ്, അതൊക്കെ പഠിക്കേണ്ടി വരും. പരമപിത പരമാത്മാവിന് ഒന്നും പഠിക്കേണ്ടതില്ല. ബാബ കഴിഞ്ഞ കൽപ്പത്തിൽ ഏത് ഭാഷയിലാണോ മനസ്സിലാക്കി തന്നത് അതിലാണ് മനസ്സിലാക്കി തരുന്നത്. ബാക്കി ഭാഷകളെല്ലാം ഓരോരുത്തർക്കും പഠിക്കണം. ബാബയ്ക്കെന്താ പഠിക്കണോ? നിങ്ങൾ കണ്ടു, ആദ്യം മുതലേ ഹിന്ദിയാണ്. എല്ലാവരും ഹിന്ദി പഠിച്ചു. ഭാരതത്തിൽ ഹിന്ദിക്കാണ് പ്രചാരം. ബാബയും ഹിന്ദിയിലാണ് മനസ്സിലാക്കി തരുന്നത്. ഓരോരുത്തരും തന്റേതായ ഭാഷയിൽ തർജ്ജിമ ചെയ്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ബാബയുടെയും ബാബയുടെ രചനയുടെയും പരിചയം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. എല്ലാവരുടെയും സദ്ഗതി ദാതാവ് ഒരു ബാബയാണ്. ഇത് എല്ലാവരും അറിയും ബാബ വന്നു കഴിഞ്ഞു എന്ന്. ബാബ പറയുകയാണ്, ഞാൻ ഭാരതത്തിലാണ് വരുന്നത്. ഭാരതം എന്റെ ജന്മദേശമാണ്. ശിവന്റെ ക്ഷേത്രം, ദേവീക്ഷേത്രം, ഇതെല്ലാം ഇവിടെയാണ്. ദേവീ ദേവതകളുടെ രാജ്യവും ഭാരതത്തിലാണ്. ബാബയും ഭാരതത്തിലേക്കാണ് വരുന്നത്. ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനയും ഇവിടെയാണ് ചെയ്യുന്നത്. ക്ഷേത്രവും ഇവിടെയാണ് വേണ്ടത്. വേറെ എവിടെയും ഇത്രയും ക്ഷേത്രങ്ങളില്ല. ഇവിടെ വളരെയധികം ക്ഷേത്രങ്ങളുണ്ട്. വീടുകൾ തോറും ലക്ഷ്മിനാരായണന്റെ ചിത്രം, രാധാകൃഷ്ണന്റെ ചിത്രം, രാമസീതയുടെ ചിത്രങ്ങൾ വയ്ക്കുന്നു. കാരണം ഇവരെല്ലാം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരെങ്ങനെയാണ് രാജ്യം നേടിയത്? അത് മറന്നുപോയി. ചൈതന്യത്തിൽ രാജ്യം ഭരിച്ചുപോയവരാണ്. ലക്ഷ്മി നാരായണൻ വൈകുണ്ഠത്തിന്റെ മഹാരാജ മഹാറാണി ആയിരുന്നു. അവരുടെ രാജ്യം എത്ര സമയമുണ്ടായിരുന്നു? ഇതും മനസ്സിലാക്കി. ഇങ്ങനെ പറയാറുണ്ട്, ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പേ ദേവീ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു എന്ന്. ക്രിസ്തുവിന് 2000 വർഷമായല്ലോ. ആരാണ് ഇങ്ങനെ പറയുന്നത്? അവർക്ക് കാര്യത്തിലൂടെ തന്നെ മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ പറയാറുണ്ട്, ക്രിസ്തുവിന് 3000 വർഷം മുമ്പേ ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു, അതായത് സ്വർഗം ഉണ്ടായിരുന്നു. ക്രൈസ്റ്റും സ്വർഗത്തിലുണ്ടായിരുന്നു എന്നല്ല. അപ്പോൾ ചോദിക്കും, ക്രിസ്ത്യാനികൾ അപ്പോൾ എവിടെയായിരുന്നു? അവരുടെ ആത്മാക്കൾ എവിടെയായിരുന്നു? ഇസ്ലാം, ബോധി, ക്രൈസ്തവ ആത്മാക്കളെല്ലാം എവിടെയായിരുന്നു? ഇത് മനസ്സിലാക്കി കൊടുക്കാൻ വളരെ സഹജമാണ്. അവരെല്ലാവരും നിർവാണധാമം അല്ലെങ്കിൽ നിരാകാരി ലോകത്തിൽ ഉണ്ടായിരുന്നു. നിരാകാരി ലോകവുമുണ്ട്. തീർച്ചയായും ലോകത്തിൽ വളരെ കൂടുതൽ പേർ വസിക്കുന്നുണ്ടാകും. എല്ലാ ആത്മാക്കളുടെയും നിവാസ സ്ഥാനം മഹത്തത്വമായ നിരാകാരി ലോകത്തിലാണ്. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ഈ സമയം എല്ലാ ദേവാത്മാക്കളും ഹാജരാണ്. അപ്പോഴാണ് ബാബ വരുന്നത്, വീണ്ടും ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യാൻ. മനസ്സിലാക്കി കൊടുക്കൂ, ഏത് ധർമ്മവും ആദ്യം വരുമ്പോൾ വളരെ ചെറുതായിരുന്നു. ചെറിയ ചെറിയ ശാഖകൾ എപ്പോഴാണോ ഉണ്ടായി പൂർണമാകുന്നത്, അപ്പോൾ നിങ്ങളുടെ ഈ ഫൗണ്ടേഷനും പൂർത്തിയാകും. വൃക്ഷത്തിന്റെയും ബീജത്തിന്റെയും ഈ രഹസ്യം മനസ്സിലാക്കി കൊടുക്കാൻ വളരെ സഹജമാണ്. മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷം വളരെയധികം ധർമ്മങ്ങളുടേതാണ്. ഇങ്ങനെ പറയും, ആദ്യം ഈ ധർമ്മം ഉണ്ടായിരുന്നു, ഈ ധർമ്മം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചെറിയ ചെറിയ ധർമ്മങ്ങൾ പോലും ഉണ്ടാകുന്നു, മുമ്പ് ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ ശാഖകൾ ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. ഇത് നിങ്ങളെ അറിയുന്നുള്ളൂ, മറ്റാരും അറിയുന്നില്ല. ആത്മാവിന്റെയും പരമാത്മാവിന്റെയും ബിന്ദുരൂപത്തെയും അറിയുന്നില്ല. ഇപ്പോൾ ബാബ നിങ്ങൾ കുട്ടികൾക്ക് വന്ന് മനസ്സിലാക്കി തന്നു. നിങ്ങൾ പറയും, ബാബ ഞങ്ങൾ അങ്ങയുടേതാണ്. കൽപ്പം മുമ്പും അങ്ങയെ കണ്ടുമുട്ടിയിരുന്നു, അങ്ങയുടെ കുട്ടിയായി മാറിയിരുന്നു ബാബയിൽ നിന്ന് സമ്പത്തെടുക്കാൻ. ബാബ പറയുന്നു, നിങ്ങൾ എന്തേതാണ്? ദത്തെടുത്തു, മുഖവംശാവലികളായി മാറി. നിങ്ങളെല്ലാവരും ദത്തെടുക്കപ്പെട്ടവരാണ്. ബാബയും ബ്രഹ്മാമുഖത്തിലൂടെ പറയുന്നു, നിങ്ങൾ ആത്മാക്കൾ എന്റേതാണ്. നിങ്ങൾ ആത്മാക്കളും പറയും, ബാബ അങ്ങ് ബ്രഹ്മാവിന്റെ ശരീരത്തിലേക്ക് വന്ന് തന്റെ പരിചയം നൽകുന്നു, ഞങ്ങൾ അങ്ങയുടേതാണ്. ബാബ എന്ന് പറയുന്നതിലൂടെ തന്നെ സമ്പത്തിന്റെ ഗന്ധം വരണം. മക്കൾക്കേ പറയാൻ സാധിക്കൂ. ഇതാണ് പ്രവൃത്തി മാർഗം. സന്യാസിമാരുടേത് ശിഷ്യരാകുന്നു. പക്ഷെ അത് അച്ഛനും മക്കളുമാകുന്നില്ല. സമ്പത്ത് അച്ഛനിൽ നിന്ന് വസ്തുവകകളായി ലഭിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ ഗുരുവിന്റേതായി. ഗുരുവിൽ നിന്ന് ഒരിക്കലും വസ്തുവകകളായി സ്വത്ത് കിട്ടില്ല. അവർ വസ്തുവകകൾ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. അവർക്ക് വസ്തുവകകൾ കൊടുക്കാൻ സാധിക്കില്ല. അത് നിവൃത്തി മാർഗം തന്നെയാണ്. ബാബയാണെങ്കിൽ സമ്പത്ത് നൽകുന്നു, സന്യാസിമാരിൽ നിന്ന് ഒന്നും കിട്ടില്ല. കാട്ടിൽ പോയാൽ സന്യാസി എന്ന് പറയും. നിങ്ങളും സന്യാസിമാരെന്നാണ് അറിയപ്പെടുക. അവർ ഹഠയോഗി സന്യാസിയാണ്, നിങ്ങൾ രാജയോഗി സന്യാസിയാണ്. സന്യാസി എന്നാൽ അഞ്ച് വികാരങ്ങളെ ത്യാഗം ചെയ്തവർ. നിങ്ങളും ത്യാഗം ചെയ്യുന്നു, പിന്നീട് പവിത്ര ലോകത്തിലേക്ക് പോകുന്നു. അവരും ത്യാഗം ചെയ്യുന്നു, പക്ഷെ പവിത്രമായ ലോകത്തിലേക്ക് പോകുന്നില്ല, പതിത ലോകത്തിൽ തന്നെ ആയിരിക്കും. ബാബ മനസ്സിലാക്കി തരികയാണ്, ആത്മാവ് എത്ര ചെറുതാണ്, ഇത്രയും ചെറിയ വസ്തുവിന് എത്ര ശക്തിയാണ്, അവിനാശിയുമാണ്. ബാബയും ഈ ശരീരത്തിലൂടെ മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ ആത്മാക്കൾ മനസ്സിലാക്കുന്നു? ബാബ പറയുകയാണ്, ഞാൻ ആത്മാവും വരുന്നത് അപ്പോഴാണ്, എപ്പോഴാണോ കലിയുഗത്തിന്റെ അന്ത്യം തമോ പ്രധാനവും പതീതവുമാകുന്നത്. എന്നെ ഓർമ്മിക്കുന്നതും അപ്പോഴാണ്, എപ്പോഴാണോ സംഗമമുണ്ടാകുന്നത്, അപ്പോഴാണ് ഞാനും വരുന്നത്. ആ സമയത്ത് തന്നെയാണ് വിനാശത്തിന്റെ അടയാളങ്ങളും കാണാൻ സാധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വിവേകം ലഭിച്ചു, ആ വിവേകം മറ്റുള്ളവർക്കും കൊടുക്കണം. ഇപ്പോൾ കലിയുഗത്തിന്റെ അവസാനമാണ്. യാദവരും കൌരവരും പാണ്ഡവരുമുണ്ട്, മഹാഭാരത യുദ്ധവുമുണ്ട്. കൃത്യം ആ സമയത്ത് രാജയോഗവും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാണ്ഡവർ വിജയം പ്രാപിച്ചു, യാദവർക്കും കൌരവർക്കും വിനാശമുണ്ടായി. സ്വർഗത്തിൽ ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്, അനേക ധർമ്മത്തിന് നാശമുണ്ടാകുന്നു. ഇത് ബാബ മനസ്സിലാക്കി തരികയാണ്. കുട്ടികൾക്കറിയാം, ബാബ ഈ രാജയോഗത്തിന്റെ ശിക്ഷണത്തിലൂടെ നമുക്ക് ദേവീ ദേവതാ പദവി പ്രാപ്തമാക്കിക്കുന്നു. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുകയാണ്, ഞങ്ങൾ നരനിൽ നിന്ന് നാരായണനായി മാറും, സിംഹാസനധാരിയായി മാറും. എത്ര പുരുഷാർത്ഥം ചെയ്യുന്നോ അതിനനുസരിച്ച് പദവി പ്രാപിക്കും. പുരുഷാർത്ഥികൾ ഒളിഞ്ഞിരിക്കില്ല, അവർ വളരെ ലഹരിയുള്ളവരായിരിക്കും. ആദ്യമാദ്യം പ്രതിജ്ഞ ചെയ്യുന്നു. ബാബയുടെ അവതരണത്തിന് ശേഷമാണ് രക്ഷാബന്ധനം. ബാബയെ അറിഞ്ഞു എങ്കിൽ ആദ്യം പ്രതിജ്ഞ ചെയ്യണം. ബാബ പറയുകയാണ്, കാമം മഹാശത്രുവാണ്, ദാനം ചെയ്യേണ്ടത് പഞ്ചവികാരങ്ങളെയാണ്. പക്ഷെ അതിൽ ആദ്യമാദ്യം മുഖ്യമായത് കാമമാണ്. വളരെ കരുതലോടെ ഇരിക്കണം. സ്ത്രീ ഒപ്പമുണ്ടായിരിക്കട്ടെ, ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും പവിത്രമായിട്ടിരിക്കണം. ഇത് പരിശ്രമമുള്ള ജോലിയാണ്. സർവശക്തിവാനായ ബാബയെ ഓർമ്മിച്ച് ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കുന്നതിലൂടെ ശക്തി ലഭിക്കും. ബാബയുടെ ആജ്ഞയാണ് കൂടെയിരുന്നും ഒരുമിച്ചിരുന്നും പവിത്രമായിരിക്കണം. മുൻപ് സ്ത്രീയും പുരുഷനും ഒരുമിച്ചിരിക്കുന്നതിലൂടെ കത്തിപ്പിടിക്കുമായിരുന്നു. ബാബ പറയുന്നു, ഒരുമിച്ചിരിക്കൂ, പക്ഷെ തീ കത്തിപ്പിടിക്കരുത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ഹൃദയം കൊണ്ട് ബാബയെ ഓർമ്മിച്ച് സമ്പത്തിന്റെ സന്തോഷത്തിലിരിക്കണം, തീർച്ചയായും സമ്പൂർണ്ണ പാവനമായി മാറണം. രണ്ട്, ചിന്തനം ചെയ്യൂ, ആത്മാവ് എത്ര ചെറുതാണ്, അതിലെത്ര അവിനാശിയായ പാർട്ടാണ് അടങ്ങിയിരിക്കുന്നത്. ബിന്ദുവായി മാറി ബിന്ദുവായ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. വരദാനം സ്വമനസ്സോടെയും ദൃഢസങ്കല്പത്തോടെയും ഒന്നു കൊടുത്ത് കോടി നേടുന്നവരായ സമർത്ഥശാലികളായി ഭവിക്കട്ടെ. സമർത്ഥശാലികളായ കുട്ടികൾ കല്ലും മണ്ണും നിറഞ്ഞ ഉണങ്ങിയ അരി കൊടുത്ത് ഒന്നിന് കോടി മടങ്ങ് ഭാഗ്യമുണ്ടാക്കുന്നു. കേവലം അരി കൊടുക്കുകയും പകരമായി സർവശക്തികളും സർവ ഖജനാവുകളും 36 തരത്തിലധികം എടുക്കുന്നു. പക്ഷെ പല കുട്ടികളും അതുപോലും കൊടുക്കേണ്ട സമയത്ത് സുദാമാവിനെ പോലെ കക്ഷത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. ബാബയ്ക്ക് പിടിച്ചു വാങ്ങാം, പക്ഷെ പിടിച്ചു വാങ്ങിയാൽ അതിന്റെ റിട്ടേൺ അത്രയും ലഭിക്കില്ല. അതിനാൽ സ്വമനസാലെയും ദൃഢസങ്കല്പത്തോടെയും ഒന്ന് കൊടുത്ത് കോടി നേടൂ. ഇത് തന്നെയാണ് സാമർഥ്യം. ഈ കൊടുക്കലിൽ തന്നെയാണ് മംഗളമുള്ളത്. സ്ലോഗൻ: സാക്ഷി സ്ഥിതിയിലിരുന്ന് നിർമോഹിയായി ഓരോ കളിയും വീക്ഷിക്കുന്നവർ തന്നെയാണ് സാക്ഷി ദ്രഷ്ടാവ്. ഓം ശാന്തി.